Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
താൻ ആധ്യാത്മിക മാർഗത്തിലാണെങ്കിൽ ശരി, മഹത്തുക്കളുടെ വാക്ക് തനിക്ക് വിപരീതമാണെന്ന് ധരിക്കും, അങ്ങനെ ധരിക്കും. നമ്മൾ ധരിക്കാറുണ്ട്. ഉപനിഷത് ഋഷി പറഞ്ഞിരിക്കുന്നു, ഭാഷ്യകാരൻ അതിനെ വിശദീകരിക്കുന്നു. നമ്മൾ സ്വയം കരുതുന്നു എന്താണോ, ഇത് എനിക്ക് വിപരീതമായ കാര്യമാണ്, എനിക്ക് യോജിച്ചതല്ല, ഇത് വികല്പം. അതുകൊണ്ട് നമ്മൾ അതിനെ തിരസ്കരിക്കും, കുറഞ്ഞ പക്ഷം അതിൽ ഉദാസീനനാകുകയെങ്കിലും ചെയ്യും. എന്നിട്ട് സ്വയം കരുതും എന്താണോ, എനിക്കിതാണ് ശ്രേഷ്ഠം, എന്നെ സംബന്ധിച്ച് ശ്രേഷ്ഠമായിരിക്കുന്നത് ഇതിനെ തിരസ്കരിക്കുക, അല്ലെങ്കിൽ ഇതിൽ ഉദാസീനമാകുക എന്ന് കരുതും. അങ്ങനെ കരുതുന്നില്ല, നമ്മളെപ്പോഴും കരുതിയില്ലെങ്കിലും ചിലപ്പോഴെങ്കിലും കരുതും, നമ്മളെല്ലാവരും കരുതിയില്ലെങ്കിലും ചിലരെങ്കിലും കരുതും. ഇതാണ് വികല്പം എന്ന് പറയുന്നത്. ഞാൻ തന്റെ പ്രകൃതിക്കനുസരിച്ച് തന്നെ താൻ പോകാൻ ഇഷ്ടപ്പെടും. തന്റെ പ്രകൃതിയിൽ എന്തെല്ലാം ന്യൂനതകളുണ്ടെങ്കിലും അതിനോടൊപ്പം പോകാൻ ആഗ്രഹിക്കും. ഇവിടെ അതല്ല, ഇവിടെ ഋഷിയും ആചാര്യനും എല്ലാം നമ്മുടെ പ്രകൃതിയെ തിരുത്താൻ ആവശ്യപ്പെടുകയാണ്. അത് ഞാൻ പറയും, എനിക്കിഷ്ടമില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല, ഇതെനിക്ക് വേണ്ടതല്ല എന്ന് പറയും. എത്ര കടുത്ത രോഗമുണ്ടെങ്കിലും കുട്ടികളെ മരുന്ന് കഴിപ്പിക്കാൻ പ്രയാസം, രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് കുട്ടി താല്പര്യത്തോടെ മരുന്ന് കഴിക്കണം. രോഗം മാരകമാണ്, അതുകൊണ്ട് ജീവനാശം തന്നെ വരും. ഇതെല്ലാം മരുന്ന് കൊടുക്കുന്ന വൈദ്യനറിയാം, മരുന്ന് കഴിപ്പിക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്കറിയാം. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് മരുന്നിനെ തിരസ്കരിക്കും. എന്തുകൊണ്ട്? അതിന്റെ പ്രകൃതി അതാണ്. അങ്ങനെ അതിന്റെ പ്രകൃതിക്കനുസരിച്ചേ പോകാൻ പറ്റും. ഈ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒട്ടും മുക്കാൽ പേരും ഈ വികല്പങ്ങളെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. വികല്പങ്ങളെ ഉദാസീനരായിരിക്കുന്നവരാണ്. അതിനെ മാറ്റുന്ന ഉപായങ്ങളെ തിരസ്കരിക്കുന്നവരാണ്. അതാണ് കണ്ടുവരുന്നത്. അത് തന്റെ ഒരു ന്യൂനതയാണെന്ന് പോലും മനസ്സിലാക്കത്തില്ല. അത് തനിക്കൊരു ഭൂഷണമാണെന്ന് കരുതിക്കൊണ്ട് വേണം. ഇതിനെ സംബന്ധിച്ച് ഒരെത്തും പിടിയും ഇല്ലാതെ, എന്നാൽ താൻ എവിടെയോ എത്തിയെന്നുള്ള ധാരണയിൽ സഞ്ചരിക്കും. അതാണ് പൂർവപക്ഷം. ഇപ്പൊ പൂർവപക്ഷമില്ലെങ്കിൽ ഇത് വളരെ നിർജീവമായി പോകും. ഇപ്പോ ഈ തത്വത്തെ നമുക്ക് ഉപകാരപ്പെടത്തക്ക രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഈ പൂർവപക്ഷങ്ങൾ. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൽ എഴുതിയിരുന്ന കാര്യം ഇവിടെ ഒരു ചോദ്യമായി ഉന്നയിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ മനസ്സിൽ തന്നെ കടന്നുകൂടിയിട്ടുള്ള വിരുദ്ധ ചിന്തകളെ പുറത്തെടുക്കുകയാണ്. അതാണ് പരമാർത്ഥത്തിൽ ചെയ്യുന്നത്. അത് ഈ രൂപത്തിലായിരിക്കില്ല, ഏതെങ്കിലും രൂപത്തിൽ അതുണ്ട്. ആ തത്വത്തെ നമ്മൾ തിരസ്കരിക്കുന്നില്ല എന്ന് സ്വയം ബോധ്യപ്പെടണമെങ്കിൽ പൂർവപക്ഷത്തെ അറിയണം. അല്ലെങ്കിൽ നമ്മൾ അതിനെ തിരസ്കരിക്കുന്നോ അതേ സ്വീകരിക്കുന്നോ നമുക്ക് തന്നെ അറിയാൻ കഴിയാതെ പറയാറുണ്ടല്ലോ, ഇരുട്ടിൽ തപ്പുന്നു, ഒട്ടും മുക്കാലും ഇരുട്ടിലാണ് തപ്പുന്നത്. ആരാണോ ഇതിന് ചെവി കൊടുക്കാതിരിക്കുന്നത്, ഇതിന് ശ്രദ്ധിക്കുന്നവർ മനസ്സിലാക്കും എവിടെയാണ് ഇരുൾ, എവിടെയാണ് വെളിച്ചം. ഇത് ശ്രദ്ധിച്ചാലേ മനസ്സിലാകും എന്നിരിക്കെ ഇത് ശ്രദ്ധിക്കാതിരുന്നാലും തകർത്ത്. ഇത് ശ്രദ്ധിക്കാൻ ഒരാൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെ മനസ്സിലാക്കും ഇരുളും വെളിച്ചം? അയാളുടെ എന്താണ് തത്വബോധം, എന്താണ് ഭ്രാന്തി, എന്താണ് വികല്പങ്ങൾ, ഇതെങ്ങനെ ഒരാൾ തിരിച്ചറിയും? ഇപ്പോ ഗുരുപ്രാപ്തി എന്നുള്ളതുകൊണ്ടായില്ല, ഗുരുപ്രാപ്തി എന്ന് പറയുന്നത് സർവചരാചരങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ച് ആർക്കെങ്കിലും മാത്രമുള്ളതല്ല. കാരണം പ്രപഞ്ചം തന്നെ ഗുരുവായിരിക്കുമ്പോൾ പ്രപഞ്ചത്തില് സർവചരാചരങ്ങൾക്കുണ്ടാ ഗുരുപ്രാപ്തി. പക്ഷെ അത് ഉപയോഗപ്പെടുത്തുന്നവർ വളരെ ചുരുക്കം, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നവരാണ് കൂടുതലും. എന്തുകൊണ്ട്? തന്റെ പ്രകൃതിയോട് ഇണങ്ങിപ്പോകാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും. പിന്നെ നിഗ്രഹക്കും കരിശ്ശേരി ഭഗവാൻ തന്നെ പറഞ്ഞു, ആരാ ഇതിനെ നിഗ്രഹിക്കുന്നത്? സാധകന്മാരാണത് നിഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടി സിദ്ധാന്തവും പൂർവപക്ഷവും രണ്ടും മനസ്സിലാക്കുന്നു. അതിനടുത്ത് പറയുന്ന യഥാ പുനർ ബോധക്രിയാകർത്തേരി ബോധക്രിയാലക്ഷണേന തത്കർത്താരം വിജാനാതീരി ബോധലക്ഷണേന വിദിതം പ്രതിബോധവിദിതം ഇരി വ്യാഖ്യാതി. ഇതെല്ലാം നമുക്ക് തോന്നുന്ന താല്പര്യങ്ങളാണ്. വാസ്തവ താല്പര്യവും നമുക്ക് തോന്നുന്ന താല്പര്യങ്ങളുമുണ്ട്. ഗുരുവിന്റെ ഉപദേശം നമ്മൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നാലും ശരി, നമ്മളതിന്റെ വാസ്തവ താല്പര്യമായിരിക്കില്ല ആഗ്രഹിക്കുന്നത്, നമുക്ക് തോന്നുന്ന താല്പര്യങ്ങളാണ്. ആ മിഥ്യാധാരണയിൽ നിന്നുകൊണ്ട് നമ്മൾ അഭിമാനിക്കും. എന്താണോ ഞാൻ ഗുരുവിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ്, ഗുരുവിന്റെ ഉപദേശം മനസ്സിലാക്കിയല്ലേ അനുസരിക്കാൻ പറ്റും, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ബോധത്തിന്റെ തന്നെ വൈരുദ്ധ്യങ്ങളെ തിരിച്ചറിഞ്ഞാൽ അവൈരുദ്ധ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. എന്താണോ എന്താണ് ഗുരുവിന്റെ താല്പര്യം, എന്താണ് തന്റെ താല്പര്യം, അതാണ് ആ വൈരുദ്ധ്യം വരുന്നത്. വൈരുദ്ധ്യം എന്ന് പറയുന്നത് തന്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഗുരുവിന്റെ താല്പര്യവും തന്റെ താല്പര്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. സ്വയം നോക്കുക, ഗുരുവിന്റെ താല്പര്യവും തന്റെ താല്പര്യങ്ങളും തമ്മിലുള്ളിൽ സംഘർഷമുണ്ടോ? ഉണ്ടായിരിക്കും, ഉണ്ടാകും. അതാണ് വൈരുദ്ധ്യം. ഗുരുവിന്റെ താല്പര്യത്തെ അല്ല നമ്മൾ ഗ്രഹിച്ചിരിക്കുന്നത്, ഉപദേശം ഗുരുവിന്റെ, താല്പര്യം നമ്മുടേത്, അങ്ങനെയാ പോകുന്നു. അതുകൊണ്ട് നമ്മൾ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇത്രയും കാലം ഗുരുവിന്റെ സന്നിധിയിൽ കഴിഞ്ഞു, പക്ഷെ അവനിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചതല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഗുരുവിന്റെ താല്പര്യമല്ല അവന്റെ താല്പര്യം, അവൻ ഗ്രഹിച്ചിട്ടില്ല. തന്റെ താല്പര്യത്തിനനുസരിച്ച് എന്നും പോയി. ഗുരു പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഗുരുവിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ സ്വന്തം പ്രകൃതിക്ക് അധീനനായിപ്പോയി. ഈ പറയുന്ന ഉപദേശങ്ങളുടെയൊക്കെ താല്പര്യം നമ്മൾ ഇങ്ങനെയും ഗ്രഹിക്കാം. എന്താണ് ബോധക്രിയാകർത്തയതി? ബോധക്രിയയുടെ കർത്താവായി ഒരാളുണ്ട്. എവിടെയാണ് ഈ ബോധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ഈ ബോധങ്ങളെ സൃഷ്ടിക്കുന്ന ഒരുവനുണ്ട്, ആത്മാവ്. അത് ഈ ആത്മാവുള്ളിൽ ഈ ബോധ തരംഗങ്ങളെങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് സമുദ്രത്തിൽ സമുദ്രം ജലതരംഗങ്ങളെ സൃഷ്ടിക്കുന്നു. സമുദ്രമാണല്ലോ അത് ചെയ്യുന്നത്. അതുപോലെ ബോധക്രിയ കർത്ത, ബോധക്രിയാലക്ഷണേന തത്കർത്തം ജാനാതി. അപ്പോൾ പ്രതിബോധവിദിതം, ഈ ബോധത്തിലൂടെ, ഈ ബോധത്തെ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധക്രിയയുടെ കർത്താവായ ഒരുവൻ ആത്മാവ്. അതറിയുന്നതിനുള്ള അടയാളം എന്താണ്? ഈ ബോധം തന്നെ. ബോധത്തിലൂടെ ബോധകർത്താവിനെ അറിയുക, അങ്ങനെ ഒരുവൻ മനസ്സിലാക്കാം. ബോധലക്ഷണേന വിദിതം, അതിനടയാളമാണ് ഈ ബോധം. അറിവാകുന്ന ആ അടയാളം കൊണ്ട് അറിയുന്നവനെ അറിയുക. പ്രതിബോധവിദിതം ഇതി വ്യാഖ്യാനം നമ്മൾ അങ്ങനെ ധരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ അറിവിലൂടെ ഈ അറിവിന്റെ സ്രഷ്ടാവിനെ, അവനെ നമ്മൾ അറിയാൻ ശ്രമിക്കും. അതാണ് ഈ പറയുന്നതെന്ന് ധരിക്കും. എന്താ മുമ്പ് പറഞ്ഞതും തമ്മിൽ വ്യത്യാസം? ഇവിടെ ഈ നിരന്തരമായ അറിവിലൂടെ അറിവിന്റെ സ്രഷ്ടാവിനെ അറിയാനല്ല പറയുന്നു. അറിവിന്റെ പ്രത്യേക സ്വരൂപത്തെ അറിയാനും പറയുന്നു. അറിവിന്റെ പ്രത്യേക സ്വരൂപം ഏതാണോ അതാണ് നീ എന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. രണ്ടും രണ്ട് കാര്യമാണ്. അറിവിന്റെ ആ പ്രത്യേക സ്വരൂപം അറിവിനെ സൃഷ്ടിക്കുന്നവനല്ല. എന്തുകൊണ്ട്? അത് അറിവ് തന്നെയാണ്. അറിവിന്റെ സൃഷ്ടികർത്താവും അറിവും അങ്ങനെ രണ്ടല്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ ധരിക്കാം. ഇങ്ങനെ ധരിച്ചിട്ടുള്ളവരുണ്ട്, അങ്ങനെ ധരിച്ച ശിഷ്യന്മാരോ അങ്ങനെ ധരിക്കുന്ന വാദികളോ ഉണ്ട്. അതുകൊണ്ടാണ് ഭാഷ്യകാരനത് എടുത്തു പറയുന്നത്. അങ്ങനെ ധരിക്കരുത്. ഇവിടെ രണ്ടെണ്ണം ബോധിപ്പിക്കുന്നില്ല, അറിവിന്റെ സ്വരൂപത്തെയാണ് ബോധിക്കുന്നത്. അറിവെന്താണെന്ന് നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അത് നിരന്തരം നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ സ്വരൂപം, അതിന്റെ വാസ്തവ സ്വരൂപം എന്താണോ അതാണ് ബോധിപ്പിക്കുന്നത്. അതാരെങ്കിലും സൃഷ്ടിച്ച അവനൊരു സൃഷ്ടികർത്താവില്ല. കുലാനൻ മൺപാത്രത്തെ ഉണ്ടാക്കുന്നത് പോലെ ഒരാളിരുന്ന് ഈ അറിവിനെ സൃഷ്ടിക്കുന്നില്ല. സൃഷ്ടിയും സൃഷ്ടാവും രണ്ടില്ല, ഒന്നേയോ. അതെന്താണ്? അതാ അറിവിന്റെ വാസ്തവ സ്വരൂപം തന്നെ. അതാണ് നമ്മൾ ധരിക്കുന്നതിൽ വരുന്ന വികൽപ്പം. യഥായോ വൃക്ഷശാഖ ചാലയതി സവായുരിതി തദ്വത്. അങ്ങനെ നമ്മൾ അനുമാനിക്കുന്നു, ആരാണോ ആ വൃക്ഷത്തിന്റെ ചില്ലകളെ ചലിപ്പിക്കുന്നത് അതാണ് വായു. എന്തുകൊണ്ട് വായുവിനെ കാണാൻ കഴിയുന്നില്ല? പക്ഷെ ദൂരെ വൃക്ഷത്തിൽ കാറ്റ് വീശുന്നുണ്ടെന്നറിയാം, അതിന്റെ ഇലകൾ അനങ്ങുന്നുണ്ട്. അപ്പൊ ഇലകൾ അനക്കുന്നതാരോ അതാണ് വായു. അതുപോലെ നിരന്തരമായ ഈ ബോധപ്രവാഹം, അതിന്റെ പിന്നിൽ ഒരുവനുണ്ട് എന്ന് ഊഹിക്കുകയാണ്. ആരാണോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ബാഹ്യമായ വൃക്ഷവും ബാഹ്യമായ വായുവല്ല, ഇത് സ്വസ്വരൂപത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. പ്രത്യേക രൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. അവിടെ അനുമാനിച്ചറിയാനൊന്നുമില്ല, അനുഭവിച്ചറിയാനും ഒന്നുമില്ല. രണ്ടും കൂടെ വ്യർത്ഥം. അനുമാനിച്ചറിയാനും കൂടെ ഒന്നുമില്ല, എന്തുകൊണ്ട്? ഇത് അന്യമായ ഒന്നല്ല. അനുഭവിച്ചറിയണമെന്നുമില്ല, എന്തുകൊണ്ട്? ഇത് സ്വയം അനുഭവമാണ്. അനുഭവത്തിന്റെ സ്വരൂപം അനുഭവമല്ലാതെ മറ്റെന്താകാനാണ്? അറിവിന്റെ സ്വരൂപം അറിവല്ലാതെ മറ്റൊന്നും ആകാൻ വഴിയില്ല. ഇവിടെ ഇനി എന്താ പുതുതായി കണ്ടെത്താൻ ശ്രമിക്കുന്നത്? അറിവിൽ അറിവല്ലാത്ത ഒന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അറിവിനെ ഇനി നിങ്ങൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. രണ്ടായിരുന്നു അത് അറിവല്ലാതായിത്തീരും. അതാണ് ഭാഷകാരൻ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് എനിക്ക് ബോധ്യമാകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെന്തോ ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ മാറട്ടെ. സ്വഭാവദോഷക്ഷയം എന്നേ പറയാം. തഥാ ബോധക്രിയ ശക്തിമാൻ ആത്മാ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ബോധക്രിയ, ബോധം എന്ന് പറയുന്നൊരു ക്രിയയാണ്. ആ ബോധക്രിയാശക്തിയോട് കൂടിയവനാണ് താൻ, ആത്മാവ്. അതാണ് തന്റെ സ്വരൂപം. അത് ബോധക്രിയയോട് കൂടിയിരിക്കുന്ന ഒരുവൻ ബോധമാകാൻ വഴിയില്ല. അതൊരു ദ്രവ്യമാണെന്ന് വെച്ചാൽ അതൊരു വസ്തുവാണ്. ബോധസ്വരൂപേവ, ബോധസ്വരൂപം എന്ന് ധരിക്കാൻ കഴിയില്ല. ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് ബോധിപ്പിക്കുന്ന അതാണ് ബോധസ്വരൂപമാണ്. ഏത് ബോധം? ഈ പ്രതിബോധം ആ ബോധത്തിന്റെ സ്വരൂപമാണ്. ആ ബോധത്തിന്റെ സ്വരൂപം എന്താണ്? ആ ബോധത്തിൽ നിന്ന് വേറിട്ടാണോ? അല്ല. പിന്നെ എന്തിനു ബോധത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നു? കാരണം ബോധത്തിൽ നാനാരൂപങ്ങൾ നിങ്ങൾ കാണുന്നു. ആ നാനാരൂപങ്ങളല്ല, ഉത്പത്തിനാശങ്ങൾ നിങ്ങൾ കാണുന്നു, നാനാ ആകാരത്തെ കാണുന്നു. അതല്ല, അതെല്ലാം വിട്ടാൽ ശേഷിക്കുന്നത്, അതെല്ലാം നിവർത്തിച്ചാൽ ശേഷിക്കുന്നത്, അതാണ് ബോധസ്വരൂപം. ബോധസ്തു ജായതേ വിനശ്യതിച്ച, അങ്ങനെ കരുതുന്നു. ബോധം ഉണ്ടാകുന്നു, നശിക്കുന്നു, നമ്മുടെ അനുഭവമാണ്. ബോധമുണ്ടാകുന്നു, നശിക്കുന്നു, അത് പരമാർത്ഥമല്ലെന്നാ പറയുന്നത്. ബോധമുണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു. സമുദ്രത്തിൽ നിരവധി തരംഗങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ജലം ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു. മറ്റെന്തോ ഒരു മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്, അതിനെ നമ്മൾ പേരിടുന്നു തരംഗങ്ങളെന്ന്. ജലമുണ്ടാകുകയും നശിക്കുകയും അവിടെ ചെയ്യുന്നില്ല. നമ്മൾക്ക് തരംഗമുണ്ടായി, നശിച്ചു എന്ന അനുഭവം ഉണ്ടാകുമ്പോഴും ജലം ഏകരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ മറിച്ച് ധരിച്ചു പോകുന്ന എന്താണ്? ബോധസ്തു ജായതെ വിനശ്യതിച്ച, യഥാ ബോധോ ജായതെ തഥാ ബോധ പറയുന്ന എന്താണ്? യഥാ ബോധോ ജായതെ, ബോധമുണ്ടാകുന്നു എപ്പോ? ജാഗ്രത്തിൽ. ആ ബോധമുണ്ടാകുമ്പോൾ ഞാൻ ചൈതന്യവാനായി. മറിച്ച് യഥാ ബോധോ നശ്യതി സുഷുപ്തിയിൽ, തഥാ നഷ്ടബോധ, ബോധരഹിതനായി ദ്രവ്യമാത്രം, കേവല വസ്തു മാത്രമായി നിർവിശേഷ, ഈ ബോധത്തിന്റെ ഉത്പത്തി നാശങ്ങളാകുന്ന വിശേഷങ്ങളൊന്നും കൂടാതെ കേവല വസ്തുവായിരിക്കുന്നു. അപ്പോ ഒരു വസ്തുവിനെ ആശ്രയിച്ച് ബോധമുണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു. ആ വസ്തു ബോധത്തിൽ നിന്ന് വേറിട്ടാണ്. അതാണ് താൻ. ഇത്തരം ഭാവനകളെല്ലാം തന്നെ സംബന്ധിച്ച് വരാം. ഇത് ബോധപൂർവമായ ഭാവനകളായിരിക്കണമെന്നില്ല. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ തന്നെ അറിയില്ല. നമ്മുടെ ഉള്ളു തന്നെ നമുക്ക് ഒട്ടുമുക്കാലും അജ്ഞേയമാണ്. താൻ സ്വന്തം അറിവിൽ അഭിമാനിക്കുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ അജ്ഞാനം തന്റെ ഉള്ളിലുണ്ട്. വിശേഷിച്ചും ആത്മാവിനെ സംബന്ധിച്ച്, ആത്മീയതയെ സംബന്ധിച്ച്. അതുകൊണ്ട് ഇത്തരം കൽപ്പനകൾ ഭാവനകളെല്ലാം ആത്മാവിനെ സംബന്ധിച്ച്, തന്റെ സംബന്ധിച്ച്, അല്ലെങ്കിൽ താൻ ധരിക്കുന്ന അദ്വൈതത്തെ സംബന്ധിച്ചൊക്കെ കടന്നു വരാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തന്റെ അറിവുകൾ പൂർണ്ണമല്ല, അത് അപൂർണമാണ്. അതിനെന്താണ് അപൂർവമാക്കുന്നത്? ഇത്തരം ഭാവനകളാണ്. ഇതെല്ലാം അവിടെ എവിടെയൊക്കെ ഉണ്ട്, അതിനെപ്പോലും നമ്മൾ വേണ്ട രീതിയിൽ തിരിച്ചറിയുന്നില്ല. നമ്മുടെ ഭാഷകാരൻ പറയുന്നത് നിന്റെ ഭാവനകൾ നിന്റെ കൽപ്പനകൾ ഇത്തരത്തിലൊക്കെ ആയിരിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ തത്വത്തെ ബോധിപ്പിക്കുന്നു, അതിന്റെ ഫലം നിന്നിൽ കാണുന്നില്ല. എന്തുകൊണ്ടാ? ബോധിപ്പിച്ചതുപോലെയല്ല ബോധിച്ചത്, വിപരീതമായി ഗ്രഹിച്ചു. എന്താ വിപരീത ഗ്രഹണം? അത് ഇതൊക്കെയാണ്. ഇതൊക്കെയാണോ? ഒരു കുട്ടിയെ ക്ലാസ്സിലിരുത്തി കണക്കോ സയൻസോ പഠിപ്പിക്കുമ്പോൾ അത് പറയും. ചിലപ്പോൾ പറയാറുണ്ട്, എന്താണ് ഇതൊന്നും എന്റെ തലയിൽ കയറുന്നില്ല. അവ പരീക്ഷിക്കും അധ്യാപകൻ ഒരു കണക്ക് ശരി നീ ഇത് ചെയ്തുകൊണ്ടു പോവാ. അപ്പോൾ അത് തെറ്റായി അതിന്റെ ഉത്തരം കണ്ടുപിടിക്കും. അപ്പോ അധ്യാപകനും ബോധ്യമാകുന്നു, കുട്ടിക്കും ബോധ്യമാകുന്നു. എന്താണോ എന്താണോ തന്നെ ബോധിപ്പിച്ചത് അതല്ല താൻ ബോധിച്ചത്. എന്തൊക്കെയോ ബോധിച്ചത് വിപരീതമായാണ്. അസ്വയം ബോധ്യപ്പെടുന്നു, തന്റെ തെറ്റ് ബോധ്യപ്പെടുന്നു, അതുപോലെ തന്റെ വിപരീത ബുദ്ധിയെ സ്വയം ബോധ്യപ്പെടുത്തുകയാണ്. ഇതാണ് തടസ്സമായിരിക്കുന്നത് അല്ലെ? ഓരോ തവണ നമ്മൾ തത്വശ്രവിക്കുമ്പോഴും നമ്മളിൽ ഓരോ തെറ്റിദ്ധാരണകൾ മാറുകയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് നന്നായിരുന്നു. പക്ഷെ ഒന്ന് മറന്നും വേറൊരു തെറ്റിദ്ധാരണ കടന്നു വരുന്നു, വീണ്ടും ശ്രവിക്കുന്നു, വീണ്ടും ആ ധാരണയെ മാറ്റുമ്പോൾ വേറൊന്ന് കടന്നു വരുന്നു. പൂർവപക്ഷവും സിദ്ധാന്തവും ഒരു ധാരണയെ മാറ്റുമ്പോൾ നമ്മൾ സിദ്ധാന്തത്തിലെത്തുന്നു, മറ്റൊരു ധാരണ കടന്നു വരുമ്പോൾ പൂർവപക്ഷത്തിലേക്ക്. ശരി, ഇവിടെ എവിടെയാ തകരാറ് സംഭവിക്കുന്നത്? അടുത്തൊരു സിദ്ധാന്തത്തിലെത്തുന്നത് വരെ നമ്മൾ പൂർവപക്ഷത്തെ സിദ്ധാന്തമാണെന്ന് ധരിക്കും. ശരിയായ ഒരു ധാരണ നമ്മളിൽ എത്തുന്നത് വരെ തെറ്റായ ധാരണകളെ നമ്മൾ ശരിയെന്ന് ധരിച്ചിരിക്കുന്നു, അവിടെയാണ് തകരാറ്. അതാണ് വികല്പം എന്ന് പറയുന്നത്. ഇന്നൊരു കാര്യത്തെക്കുറിച്ച് ശരിയായ ധാരണയുണ്ടായി. ഇന്നലെ വരെ നമ്മൾ എന്തായിരുന്നു? ആ തെറ്റിനെ ശരിയെന്ന് ധരിച്ച ആളായിരുന്നു. ഇന്നലെ വരെ നമ്മൾ സിദ്ധാന്തമെന്ന് കരുതിയിരുന്ന പൂർവപക്ഷത്തെയാണ്. ഇന്നലെ വരെ ആ വികല്പത്തെ നമ്മൾ കൊണ്ടു നടന്നിരുന്നു, ഇന്നാ മാറി. ഇതാണ് ഇവിടെ സംഭവിക്കുന്നതെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അല്ല, ഇത് ഒരു കഥ പോലെ കേൾക്കാൻ വേണ്ടി പറയുന്നത്. കേട്ടിട്ട് എഞ്ചുകൂടി പഠിക്കുന്നത് പോലെ കാണാതെ പഠിക്കാൻ വേണ്ടി പറയുന്നതുമല്ല. സ്വാനുഭവത്തെ തന്നെ ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തരുകയാണ്. എന്താണ് വികല്പം, എന്താണ് വാസ്തവം, ഇതിനെ ബോധ്യപ്പെടുത്തുകയാണ്. തത്രൈവം സതി വിക്രിയാത്മക സാവയവോ അനിത്യോ അശുദ്ധ ഇത്യാദിയോ ദോഷ ന പരിഹർത്തും ശക്യതേ. ഇതൊക്കെയാണ് നിന്റെ ചിന്തയെങ്കിൽ, ഇതൊക്കെയാണ് നിന്നെക്കുറിച്ചുള്ള മിഥ്യാധാരണകളെങ്കിൽ, എന്ന് വെച്ചാൽ ആത്മാവിനെ സംബന്ധിച്ചുള്ള മിഥ്യാധാരണകളെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തത്രൈവം സതി, ഇങ്ങനെയൊക്കെയാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ, ഇത്തരം വികല്പങ്ങളോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, എന്താണ് വിക്രിയാത്മക, നീ വികാരങ്ങളുള്ളവനാണ്, സാവയവ നാനാഭാഗങ്ങളോടുകൂടിയവനാണ്, അനിത്യ അനിത്യനാണ്, അശുദ്ധ അശുദ്ധനാണ് ഇത്യാദിയോ ദോഷ, ഈ ദോഷങ്ങൾ, ഈ വികല്പ ദോഷങ്ങൾ പരിഹർത്തുന്ന ശക്യതേ, ഇത് പരിഹരിക്കാൻ സാധ്യമല്ല. എന്നിട്ട് ആരെങ്കിലും പഴി പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഞാൻ വർഷങ്ങളായി സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു, വർഷങ്ങളായി ഞാൻ തത്വശ്രവിക്കുന്നു, വർഷങ്ങളായി ഞാൻ ഗുരു ഉപദേശം കേൾക്കുന്നു, ഗുരു സേവ ചെയ്യുന്നു, പക്ഷെ എന്റെ ഉള്ളിൽ ഇപ്പോഴും ഇരുട്ടാണ്, വെളിച്ചം വരുന്നില്ല. എന്തുകൊണ്ട്? ദോഷ എന്ന പരിഹർത്തും ശക്യതേ, ഈ വികല്പങ്ങളുള്ളപ്പോൾ ഈ വികല്പങ്ങളോടൊപ്പമുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ ഈ വികല്പങ്ങളുടെ ഫലമായി വരുന്ന ദോഷങ്ങളും നിന്നും കാണും. ഇത് പരിഹരിക്കാൻ കഴിയില്ല. ഈ വികല്പങ്ങളെ തിരിച്ചറിയും, മറ്റൊരു രത്നവും ആവശ്യമില്ല. ഇരുട്ടിനെ ദൂരീകരിക്കാൻ വെളിച്ചമല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. യഥപി കാണാദാനാം ആത്മമന സംയോഗജോ ബോധ ആത്മനി സമവേദി. കാണാതന്മാരുടെ അഭിപ്രായം പറയുന്നു, ന്യായ വൈശേഷിക്കന്മാർ. ഇതുപോലെ വികല്പങ്ങളാണ് അവരുടെ പേരിൽ പറയുന്ന നമ്മുടെ സ്വന്തം വികല്പങ്ങളാണ്. എന്താണ് പറയുന്നത്? ആത്മമന സംയോഗജോ ബോധാത്മനി സമവേദി.